2024 നവംബർ 1 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. സാംസ്കാരിക ദാഹികളെ കടക്കപ്പുറത്ത് ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു ഉൾവിളിയുണ്ടാകും. അപ്പോൾ ചില വിളംബരങ്ങൾ തിലകം ചാർത്തി ഇറക്കും. പക്ഷേ അതിന്റെ ഉദ്ദേശം കൊല്ലാനോ വളർത്തുവാനോ എന്ന് ഒരു പിടിയും കിട്ടില്ല. അത്തരത്തിൽ ഒരു സർക്കുലറാണ് കഴിഞ്ഞ ദിവസം ഭരണപരിഷ്കാര വകുപ്പ് ഇറക്കിയത്. സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരുടെ കൾച്ചറൽ ഫോറവും വകുപ്പ് തല കൂട്ടായ്മയും വിലക്കിക്കൊണ്ടുള്ളതാണ് സർക്കുലർ. സർക്കാർ ഓഫീസുകൾ ചട്ടപ്പടി പ്രവർത്തിക്കണമെന്ന് ശാഠ്യമുള്ള പാരമ്പര്യവാദികൾക്ക് ഉൾപ്പുളകമുണ്ടാകുന്നതാണ് ഈ സർക്കുലർ. കാരണം ഓഫീസിലെത്തുക, ഹാജർ പുസ്തകത്തിൽ ഷൂ ചാർത്തുക, മേശമേലുള്ള ഫയൽ കൂമ്പാരത്തിലേക്ക് കുമ്പിട്ടിരിക്കുക, നിർദ്ദിഷ്ട ഇടവേളകളിൽ ചായയും കടിയും ഉച്ചഭക്ഷണവും കഴിക്കുക, വൈകിട്ട് ഓഫീസ് സമയം കഴിയുമ്പോൾ എല്ലാ ഫയലുകളും കൃത്യമായി മടക്കിവെച്ച് ചുവപ്പ് നാട കെട്ടി തിരികെ പോവുക, ഓഫീസിൽ നിന്ന് സന്ധിവാദത്തിന്റെ അകമ്പടിയുമായി പിരിയുക. ഇതൊക്കെയായിരുന്നു ചട്ടപ്പടി സർക്കാർ സേവനത്തിന്റെ അച്ചട്ട്. പക്ഷെ കാലം മാറുകയും ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ മാറുകയും സംഘടനകൾ ശക്തമാവുകയുമൊക്കെ ചെയ്തതോടെയാണ് ഈ പരമ്പരാഗത ശൈലിയൊക്കെ പടിയിറങ്ങിയത്. വിശ്രമവേളകൾ ആനന്ദകരമാക്കിക്കൊണ്ടുള്ള ജോലി ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഒന്ന് വേറെ തന്നെയാണ്. ജോലിയെ ബാധിക്കാതെ ഓഫീസ് അന്തരീക്ഷത്തിലെ സമ്മർദ്ദങ്ങളെ സ്വച്ഛമായി മറികടക്കാൻ ജീവനക്കാരുടെ ചെറിയ കൂട്ടായ്മകളും അല്ലറ ചില്ലറ കലാപ്രവർത്തനങ്ങളുമൊക്കെ സഹായകമാവുമെന്ന് മനഃശാസ്ത്രപരമായ കണ്ടെത്തലുകൾ കൂടി വന്നതോടെ സർക്കാർ ഓഫീസുകളിൽ അതിനൊക്കെയുള്ള അന്തരീക്ഷവും ഒരുങ്ങി. മാത്രമല്ല, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലെ ശ്രീനിവാസന്റെ പ്രസിദ്ധമായൊരു സംഭാഷണമുണ്ടല്ലോ, ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുമുണ്ട്, ഒരു ഗായകനുണ്ട്. ജീവനക്കാർക്ക് വേണ്ടി കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും വകുപ്പ് തലത്തിൽ സംഘടിപ്പിക്കുന്നു, അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. വകുപ്പ് തലത്തിൽ കലാതിലകങ്ങളും കലാപ്രതിഭകളുമൊക്കെ ആവാൻ ഉദ്യോഗസ്ഥർ പ്രായം മറന്ന് മൊത്തത്തിൽ ഒരു സന്തോഷകരമായ അവസ്ഥ. ഓഫീസുകളിലേക്കുള്ള പതിവ് യാത്രകളിൽ ട്രെയിനുകളിലും ബസ്സിലും ഇരുന്ന് പരിസരം മറന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ജൂനിയർ യേശുദാസ്മാരും KS ചിത്രമാരുമൊക്കെ കൗതുകമുള്ള കാഴ്ചകളാണ്. സ്വയം മറന്ന് ഇവർ പാട്ടിൽ ലയിക്കുമ്പോൾ മറ്റ് യാത്രക്കാർക്കുണ്ടാകുന്ന വിമ്മിട്ടം പോലും ഇവർ പരിഗണിക്കാറില്ല. കേട്ട് നിർവൃതിയടയാൻ മറ്റ് യാത്രക്കാരും നിർബന്ധിതരാകുന്നു. കലാപ്രവർത്തനങ്ങളോടുള്ള ഇത്തരം തുറന്ന സമീപനം മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിക്കുക കൂടി ചെയ്തതോടെയാണ് സർക്കാർ ഓഫീസുകളിലെ കലാപ്രവർത്തന കൂട്ടായ്മ ശക്തിപ്പെട്ടത്. അത് പിന്നീട് കൾച്ചറൽ ഫോറങ്ങളായി പരിണമിച്ചു. ജൂലൈ ആദ്യവാരത്തിൽ തിരുകല്ല നഗരസഭയിൽ നാം കണ്ടത് ഈ പരിണാമത്തിന്റെ ഭാഗമാണ്. കനത്ത മഴയെ തുടർന്നുണ്ടായ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവധിയിലുള്ള ഞായറാഴ്ച ദിവസം ജോലിക്കെത്തിയ ജീവനക്കാരാണ് ദേവദൂതൻ സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന പാട്ടിലെ വരികൾക്കൊപ്പം മോഹൻലാലും വിനീത് കുമാറും ജയപ്രദയുമൊക്കെ ആയി സ്വയം സമർപ്പിച്ച് റീൽസിൽ ചുവട് വെച്ചത്. സംഗതി വൈറലാവുകയും ചെയ്തു. ദോഷം പറയരുത്, ഉച്ചഭക്ഷണം കഴിഞ്ഞുള്ള വിശ്രമവേളയാണ് അവർ ആനന്ദകരമാക്കിയത്. സംഗതി വൈറലായെങ്കിലും ഓഫീസിനുള്ളിലെ റീൽസ് പകർത്തൽ അച്ചടക്ക ലംഘനമാണെന്ന് ചിലരൊക്കെ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നു. പക്ഷേ അത് വലിയ അപരാധമൊന്നുമല്ലെന്ന് തൊട്ടു പിന്നാലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് തന്നെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറഞ്ഞതോടെ വിവാദം കെട്ടടങ്ങി. അന്ന് മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ സമയത്ത് അവധി ഉപേക്ഷിച്ച് ജോലിക്ക് വരാൻ തയ്യാറായത് അഭിനന്ദനീയമാണ്. ജീവനക്കാർ ഓഫീസ് അച്ചടക്കം ലംഘിച്ചിട്ടില്ല. ഓഫീസ് പ്രവർത്തന സമയം തടസ്സപ്പെടുത്തുകയോ പൊതുജനത്തെ ബുദ്ധിമുട്ടുകയോ ചെയ്തിട്ടില്ല. പ്രവൃത്തി ദിവസങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ഇവിടെ അങ്ങനെയല്ല, ജീവനക്കാരുടെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നടപടി എടുക്കേണ്ടതില്ല. തിരുവല്ല നഗരസഭാ ജീവനക്കാരുടെ റീൽസിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇങ്ങനെ പ്രതികരിച്ചതെങ്കിലും ആ തിരുവചനങ്ങൾ മറ്റു വകുപ്പുകളിലെ ജീവനക്കാർക്ക് പകർന്നു നൽകിയ പ്രചോദനം ചെറുതല്ല. അങ്ങനെയിരിക്കെ മന്ത്രി പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ സർക്കുലർ ഇറക്കിയാലോ? ഇങ്ങനെയൊക്കെ ചെയ്യാമോ സർക്കാരെ? സർക്കാരിനെതിരെ ഒരു സംഘടനക്കാർക്കും ഒട്ടും മിണ്ടാട്ടവുമില്ല. ജനാധിപത്യപരമല്ല സർക്കുലർ എന്ന് ചിലരൊക്കെ പിറുപിറുത്തത് മാത്രം മിച്ചം. പഠിച്ച വച്ചു പാട്ടുകൾ ഇനി എവിടെ പാടുമെന്ന അങ്കലാപ്പിലാണ് ജൂനിയർ യേശുദാസുമാരും ചിത്രമാരുമൊക്കെ. എന്തിനും ഏതിനും ചാടിയിറങ്ങുന്ന സംഘടനാ പുലികൾ ഇക്കാര്യത്തിൽ ഊർജം കാട്ടാത്തതിന് പിന്നിൽ ഒരു ഗുട്ടൻസുണ്ട്. സർക്കാർ ഭാഗത്തുനിന്ന് ഭരണപരമായ വീഴ്ചകൾ വന്നാൽ ആദ്യം രംഗത്തിറങ്ങുക ജീവനക്കാരുടെ സംഘടനകളാണ്. സെക്രട്ടേറിയറ്റിന് ചുറ്റും അവർ മുദ്രാവാക്യം മുഴക്കി ഒന്ന് പ്രദക്ഷിണം വയ്ക്കുകയെങ്കിലും ചെയ്യും. ഓഫീസ് പ്രവർത്തന സമയങ്ങളിൽ ഏതു നിമിഷവും വിളിച്ചാലും ആൾക്കാരുണ്ട് പ്രതിഷേധിക്കാൻ. എന്നാൽ സമീപകാലത്തായി സാംസ്കാരിക കൂട്ടായ്മ പുഷ്ടിപ്പെട്ടതോടെയും ചില വാട്സപ്പ് കൂട്ടായ്മകൾ രൂപപ്പെട്ടതോടെയും പ്രതിഷേധത്തിന് വിളിച്ചാൽ പലപ്പോഴും വേണ്ടത്ര ആളെ കിട്ടാത്ത സ്ഥിതിയായി. മല്ലിക ബാണൻ തന്റെ വില്ലെടുത്തു എന്ന യുഗ്മഗാനം പാടുമ്പോൾ വെയിലത്ത് നടന്ന് പ്രതിഷേധിക്കാൻ വിളിച്ചാൽ ആരെങ്കിലും വരുമോ? സംഘടനാ നേതാക്കൾ ഇത് ഗൗരവപൂർവ്വം ചിന്തിച്ചു. മാത്രമല്ല, ഓരോ വർഷം സർവീസിൽ ചേക്കേറുന്നവർ, ഓരോ ട്രെയിനിൽ വരുന്നവർ, ഒരേ പ്രദേശത്തു നിന്ന് വരുന്നവർ തുടങ്ങി പല കാരണങ്ങളുടെ പേരിലുള്ള കൂട്ടായ്മകൾ രൂപം കൊണ്ടു. സൗകര്യത്തിന് വാട്സപ്പ് എന്നൊരു സംവിധാനവുമുണ്ടല്ലോ. ഈ കൂട്ടായ്മകളുടെ പേരിൽ ടൂറുകൾ, ഉച്ചഭക്ഷണ കൂട്ടങ്ങൾ തുടങ്ങി പല ആചാരങ്ങളും തുടങ്ങി. ഇത് സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുന്നതിന് പുറമെ സർക്കാർ സർവീസിലെ സൽപ്പേരിനും ഭാവിയിൽ ദോഷം വരുത്തുമെന്ന് ചിലരെങ്കിലും തിരിച്ചറിഞ്ഞു. ഈ ചിന്താധാരകൾ എത്തേണ്ട സ്ഥലത്ത് വേണ്ടവിധം എത്തിയതോടെയാണ് സർഗാത്മക കഴിവുകൾക്ക് തൽക്കാലം വളവും വെള്ളവും നൽകേണ്ടെന്ന മാതൃകാപരമായ തീരുമാനത്തിൽ സർക്കാരും എത്തിയത്. ഇതുകൂടി കേൾക്കണേ, കലാവാസന പ്രോത്സാഹിപ്പിക്കേണ്ടതാണെങ്കിലും ഓഫീസ് കസേരകളിൽ സമയത്തിന് ആളില്ലാതെ വന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ജനങ്ങളല്ലേ? അതിനാൽ ചെറിയൊരു നിയന്ത്രണമൊക്കെ നല്ലതിനല്ലേ?